بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله ونده آجنا نردشنگل پالیچ متقلائي جيودا نائکنم ينّ എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളാണ് നമ്മുടെ മുമ്പാകെ സമർപ്പിക്കാറുള്ളത് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നബുലൂക്കും ബിശ്ശറി വൽ ഖൈറി ഫിത്തന വ ഇലൈനാ തുർജഊൻ. ഖൈറുകൊണ്ടും ഷെറുകൊണ്ടും ഒരു പരീക്ഷണം എന്ന നിലയിൽ നിങ്ങളെ പരീക്ഷിക്കാറുണ്ട്, നമ്മിലേക്കാണ് മടക്കപ്പെടുന്നത്. ഏതു തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പരീക്ഷിക്കുമ്പോഴും അല്ലാഹുവിലേക്ക് മടങ്ങും. പരീക്ഷിക്കപ്പെട്ട വിഷയത്തിൽ നമ്മുടെ പ്രതികരണം എന്താണ് എന്ന കൃത്യമായ വിചാരണ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർണയിച്ചിട്ടുള്ള പരീക്ഷണങ്ങളിൽപ്പെട്ടതാണ് അനുഭവിക്കേണ്ടി വരുന്ന രോഗങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങളും വേദനകളും എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാത്ത സംഗതിയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കണ്ണേറുമൂലം നമുക്കുണ്ടാകാവുന്ന പ്രയാസങ്ങൾ. ഇന്നൽ ഐന ഹഖുൻ, തീർച്ചയായും കണ്ണേറ് സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അപ്പൊ കണ്ണേറ് സത്യമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണേറ്, അത് എങ്ങനെയായിരിക്കും നമുക്ക് പ്രയാസമുണ്ടാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രമാണങ്ങളിൽ വന്ന നിയമങ്ങൾ പഠിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. ചില ആളുകൾക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഒരിക്കലും താല്പര്യമുണ്ടാവില്ല. എന്തൊക്കെ വിഷയങ്ങൾ, അത്യാധുനികമായ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഈ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് നേരം പോക്കാണല്ലോ നിങ്ങളെന്ന് ചിലർ പറയും. നമ്മൾ നേരിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തെ എങ്ങനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുക എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ഒരാൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്ധവിശ്വാസം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരടിത്തറയുമില്ലാത്ത സംസാരമായിരിക്കും. ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിനൊരു ബേസ് വേണ്ടേ? ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതി, ഹദീസുകളിൽ യാതൊരു സംശയത്തിനും വകയില്ലാത്തവണ്ണം വിവരിച്ചിട്ടുള്ള ഒരു സംഗതി, പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരും പ്രമാണങ്ങളിൽ വിശ്വാസമില്ലാത്തവരും ദീനിൽ പരാമർശിക്കപ്പെട്ട പല കാര്യങ്ങളെയും നിരന്തരമായി നിഷേധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു അത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതൊരു ജഹലിന്റെ റിസൾട്ടാണ്. നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാരണങ്ങൾ കണ്ടെത്തി നിർണയിക്കുകയും നമുക്ക് അറിഞ്ഞുകൂടാത്ത ചികിത്സകളിലേക്ക് കടന്നുപോവുകയും ചെയ്യേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ണേറ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും സാധാരണഗതിയിലൊരു ധാരണയുണ്ടായിരിക്കും. വൈയക്കാദുല്ലദീന കഫറൂല യുസ്ലിഖൂനക ബി അബ്സാരിഹിം, കാഫിറുകൾ അവരുടെ കണ്ണുകൊണ്ട് നിന്നെ തള്ളി വീഴ്ത്താറാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് കണ്ണേറ് ബാധിക്കുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ സൂറത്തുൽ ഖലമിൽ 51-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പോലും മറ്റുള്ളവരുടെ കണ്ണേറിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എപ്പോഴാണ് അവർ അവരുടെ കണ്ണേറ് ബാധിക്കുന്നത്? ലമ്മാ സമിഉ ദിക്കർ, അവർ നബി ഓതിക്കൊടുക്കുന്ന ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോൾ അവർക്ക് അസൂയ വരികയും അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ ബുദ്ധിമാന്മാരിൽ നിന്ന് ഒരാളെ നബിയായി തെരഞ്ഞെടുക്കാതിരിക്കുകയും അവരുടെ കൂട്ടത്തിലെ അനാഥനായ ഒരു സാധാരണക്കാരനായ വ്യക്തിയെ നബിയായി തെരഞ്ഞെടുക്കുകയും ചെയ്തതിലുള്ള അസൂയയാണ് അവരിൽ നിന്ന് കണ്ണേറുണ്ടാകാൻ കാരണമായത്. വയഖൂലൂന ഇന്നഹൂല മജ്നൂൻ, അങ്ങനെ ആരുടെ കണ്ണേറാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേരുന്നത്, അവരുടെ വാദം അദ്ദേഹം ജിന്നു കൂടിയവനാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്നവർ വാദിച്ചത് സൂറത്തുൽ ഖലമിൽ 51-ാമത്തെ ആയത്തിൽ കാണാം. ഇമാം ഇബ്നു കസീർ ഈ ആയത്ത് ശർഹ് ചെയ്തുകൊണ്ട് പറഞ്ഞു, അവരുടെ കണ്ണുകൾ കൊണ്ട് നബിയെ അവർ വീഴ്ത്താറായി എന്ന് പറഞ്ഞാൽ, ഐ യഹ്സുദൂനക, അവർ നിന്നോട് അസൂയ കാണിക്കും, ലി ബുഗ്ലിഹിം ഇയാക, നിന്നോടുള്ള വെറുപ്പ് അമർഷം കാരണം, നിന്നോടുള്ള വെറുപ്പ് കാരണം, ലൗലാ വിഖായത്തുല്ലാഹി ലക വഹിമായതുഹു ഇയാക മിൻഹും, അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള സംരക്ഷണവും കാവലും നിനക്കില്ലായിരുന്നുവെങ്കിൽ ആ കണ്ണേറ് നിന്നെ ഇടറി വീഴ്ത്തുക തന്നെ ചെയ്യുമായിരുന്നു. അള്ളാഹുവിന്റെ കാവലുള്ളതുകൊണ്ട് മുശ്രിക്കുകളുടെ കണ്ണിന്റെ ദ്രോഹത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രക്ഷപ്പെട്ടു. കാവലില്ലെങ്കിലോ, അള്ളാഹുവിന്റെ വിധി അതിനെ അതിജയിക്കുകയാണെങ്കിലോ കണ്ണേറ് ബാധിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പല രോഗങ്ങളും ബാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന് സിഹർ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ബാധിക്കുക എന്നത് അസംഭവ്യമായ ഒരു സംഗതിയല്ല. എന്നാൽ എപ്പോഴെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷണം നൽകുന്നുവോ ആ നിലക്കുള്ള സംരക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അസൂയയാണ് കണ്ണേറിന്റെ തുടക്കം. എല്ലാ അസൂയയും കണ്ണേറായിക്കൊള്ളണം എന്നില്ല, പക്ഷെ എല്ലാ കണ്ണേറും അസൂയയിൽ നിന്നായിരിക്കും, ഒരു സംശയവുമില്ല. അസൂയയുടെ അതിരുവിട്ട ഒരു അവസ്ഥയാണ് കണ്ണേറായി മാറുന്നത്. ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിഅമത്തുണ്ടാകുമ്പോൾ അയാളുടെ സുഹൃത്തിനോ സഹോദരനോ അല്ലെങ്കിൽ അയാളുടെ അനുഗ്രഹത്തെ കാണാനിടവരുന്ന ഒരാൾക്കോ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അയാളുടെ മനസ്സിൽ അങ്കുരിക്കുന്ന അസൂയ, അത് പലതരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ അതിനുണ്ടാകും. അതിൽപ്പെട്ട ഒന്നാണ് കണ്ണേർ. ഒരാൾക്ക് തന്റെ സഹോദരന് ലഭിച്ച ഒരു നിഅമത്തിനോട് അസൂയ തോന്നിയാൽ ആ നിഅമത്ത് നശിക്കണമെന്ന് ആഗ്രഹിച്ച് ഒന്നും പ്രവർത്തിക്കേണ്ട ഒരു നോട്ടം നോക്കിയാൽ പോലും അത് കണ്ണേറായി ബാധിക്കുകയും അയാളുടെ മാനസികമായ വിഷമങ്ങൾക്കും ആ വിഷമങ്ങളിലൂടെ ഒരുപക്ഷെ ശാരീരികമായ പ്രയാസങ്ങളും ഒരുപക്ഷെ മരണം വരെയും എത്തിച്ചേരുന്നിടത്തേക്ക് കാര്യങ്ങൾ വരും എന്നതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അസൂയക്കാരന്റെ ശറിൽ നിന്ന് രക്ഷ തേടാൻ പ്രത്യേകം പഠിപ്പിച്ചിരിക്കുന്നത്. സൂറത്തുൽ ഫലഖിൽ പുലരിയുടെ റബ്ബിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയ വെച്ചാലുണ്ടാകുന്ന ശർ നമ്മോട് മറ്റൊരാൾക്ക്, ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്കാകാം, അയൽക്കാർക്കാകാം, സുഹൃത്തുക്കൾക്കാകാം, ഒരു പരിചയമില്ലാത്ത ഒരാൾക്കാകാം, അയാൾക്ക് അസൂയയുണ്ടായാൽ അത് മുഖേനയുണ്ടാകുന്ന പല തരത്തിലുള്ള ശർറുകളുണ്ട്. ആ ശർറുകളിൽ നിന്നെല്ലാം ഞാൻ രക്ഷ തേടുന്നു. അതിൽ മുകളിൽ നിൽക്കുന്ന ഒരു ശർറാണ് കണ്ണേർ ആയി അത് മാറിത്തീരുക എന്നുള്ളത്. അത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ കണ്ണേറുകാരന് വേണ്ടി പ്രത്യേകം ശരണം തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാ കണ്ണേറിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷ ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രക്ഷ ചോദിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയാണ്. മനുഷ്യന്റെ കണ്ണേറിൽ നിന്നും ജിന്നിന്റെ കണ്ണേറിൽ നിന്നും അള്ളാഹുവേ എന്നെ രക്ഷിക്കണമേ എന്ന് ദുആ ചെയ്യാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കണ്ണേർ സത്യമായതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ഉളുവിന്റെ ഫളുകൾ പഠിച്ച സമയത്ത് ഒരു ഹദീസ് പരാമർശിച്ചു പോയിരുന്നു. അന്ന് പലരും ജുമാ കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗം മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതായത് എന്താണ്, ആ കൂട്ടത്തിൽ ഉളു കൊണ്ടുള്ള ഗുണങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ കണ്ണേറുള്ളവർക്ക്, കണ്ണേറ് ബാധിച്ചവർക്ക് ഉളു ചെയ്തു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. വിഷയം വിശദീകരിക്കാൻ മറ്റൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നതിന് സാധിച്ചില്ല. അപ്പം എന്താണ് ഈ കണ്ണേറ് ബാധിക്കുമ്പോൾ ഉളു കൊണ്ട് എങ്ങനെ പരിഹാരം? ഇൻഷാല്ലാ നമുക്ക് സൂചിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടുള്ളതും. അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, كان رسول الله صلى الله عليه وسلم يتعوذ من الجان وعين الإنسان حتى نزلت المعوذتان سورة الفلق سورة الناس ഇറങ്ങുന്നത് വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഊദു ബില്ലാഹി മിനൽ ജാന്നി വഅയ്നിൽ ഇൻസാനി എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പഠിപ്പിച്ചു. ജിന്നുകളിൽ നിന്നും അതേപോലെ തന്നെ മനുഷ്യരിൽ നിന്നുമുള്ള കണ്ണേറിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മുഅവ്വിദത്താൻ ഇറങ്ങിയപ്പോൾ കണ്ണേറിൽ നിന്ന് രക്ഷ കിട്ടാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാനും തുടങ്ങി. ഫലമ്മാ നസലത്ത അഖദ ബിഹിമ ആ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയപ്പോൾ കണ്ണേറിൽ നിന്ന് സംരക്ഷണമായി ആ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. വതറക മാ സിവാഹുമ അത് രണ്ടുമല്ലാത്ത മറ്റു പ്രാർത്ഥനകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചു. മറ്റു പ്രാർത്ഥനകൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ശാരികളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാനത ഔലാമിൻ ഗൈരിഹിമ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ നിരവധി പ്രാർത്ഥനകൾ സ്വഹീഹായി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികൾക്കടക്കം മന്ത്രിച്ചത് നിരവധിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും സ്വഹാബികളും താബിഈങ്ങളുമെല്ലാം അവരവരുടെ ജീവിതത്തിൽ നടപ്പാക്കിപ്പോന്ന് ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾക്ക് പുറമേ ഫലഖും നാസും അത് പാരായണം ചെയ്യുക, പ്രത്യേകിച്ചും സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യൽ സുന്നത്തായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എല്ലാ ഫർളു നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ ഖുൽഹു അല്ലാഹു അഹദ് ഖുല്ലാഹു ബിറബ്ബിൽ ഫലഖ് ഖുല്ലാഹു ബിന്നാസ് ഓതണം. നമ്മളെ ദിക്റുകൾക്ക് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ പാരായണം ചെയ്യണം. അത് സുന്നത്താണ് എല്ലാ ഫർളു നിസ്കാരത്തിന് ശേഷവും. അതിൽ മഗ്‌രിബിനും സുബ്ഹിനും ശേഷം മുമ്മൂന്ന് തവണ പാരായണം ചെയ്യണം. ഇതുകൂടാതെ രാവിലത്തെ ദിക്റുകൾ അതാരംഭിക്കുമ്പോൾ ഈ മുഅവ്വിദാത്ത് നമ്മൾ പാരായണം ചെയ്യണം. വൈകുന്നേരത്തെ ദിക്റുകൾ ആരംഭിക്കുമ്പോൾ ഈ മുഅവ്വിദാത്ത് പാരായണം ചെയ്യണം. രാത്രി നമ്മുടെ കിടപ്പറയിൽ കിടന്നുറങ്ങുന്നതിന്റെ അവസാനത്തെ ദിക്റുകൾ മറ്റ് സംസാരങ്ങളെല്ലാം അവസാനിപ്പിച്ചുറങ്ങാൻ പോകുന്നതിന് മുമ്പായി നമ്മുടെ കൈകൾ ഇങ്ങനെ ചുണ്ടിനോട് ചേർത്ത് പിടിക്കുകയും തുപ്പൽ തെറിപ്പിച്ചുകൊണ്ട് കൈയിലേക്ക് ഊതുകയും കൈയിലേക്ക് ഊതിയതിന് ശേഷം കൈ അടുപ്പിച്ചു വെച്ച് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുകയും എന്നിട്ട് തലയിലും മുഖത്തും ഇരുവശങ്ങളിലും നെഞ്ചിലുമെല്ലാം കൈയെത്തുന്ന ദൂരത്തോളം തടവുകയും അപ്രകാരം മൂന്ന് പ്രാവശ്യം എല്ലാ രാത്രിയും ചെയ്യുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. കണ്ണേറിൽ നിന്നുള്ള സംരക്ഷണമാണ്, എല്ലാ പലതരത്തിലുള്ള ഷെറുകളിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കണ്ണേറിൽ സംരക്ഷണം. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ ചെയ്തു കൊടുക്കണം. നമ്മുടെ ദിക്റുകളോടൊപ്പം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി ദിക്റുകൾ ചൊല്ലി നമ്മുടെ കയ്യിലേക്ക് ആദ്യം ഊതുകയും അതിനുശേഷം ഊതുകയും എന്നിട്ട് അവരുടെ തലയിലും മുഖത്തും അതേപോലെ നെഞ്ചത്തും ഇരുവശങ്ങളിലും അത് കൈയെത്താവുന്ന ദൂരത്തും നമ്മുടെ കുട്ടികൾക്കും അത് തടവിക്കൊടുക്കുകയും ചെയ്യണം. കണ്ണേറി ഏറ്റവും വേഗത്തിൽ ബാധിക്കുക കുട്ടികൾക്കായിരിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്? കുട്ടികളോട് ആൾ കൗതുകം തോന്നും. ഈ കൗതുകം തോന്നുന്ന നേരത്താണ് കണ്ണേർ വരിക. കുട്ടികളോട് ആർക്കും ഒരു പരിചയമില്ലാത്ത കുട്ടിയെ കണ്ടാലും നമുക്കൊരു കൗതുകം ഉണ്ടാവും. ആ കൗതുകം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് കണ്ണേറായി മാറുകയും അത് ആ കുട്ടികളെ ക്ഷീണിപ്പിക്കാനും രോഗികളാക്കുവാനും ഒരു പക്ഷേ മരണത്തിലേക്ക് വരെ അത് എത്തിക്കുവാനും കാരണമായി തീരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്നു അജൽ അസ്ഖലാനി റഹിമഹുള്ള ഞാൻ ഈ ഓതി കേൾപ്പിച്ച അതായത് മുഅവ്വിദാത്ത് ഇറങ്ങിയതിനു ശേഷം മറ്റു പ്രാർത്ഥനകൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് പാടെ വർദ്ധിച്ചു എന്നല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് ഒന്നാം സ്ഥാനം കൊടുത്തു എന്നാണ്. നബി ഇത്തരം രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന ദിക്റും പ്രാധാന്യത്തോടു കൂടി ചൊല്ലിയിരുന്നത് മുഅവ്വിദാത്താണ്. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും മുഅവ്വിദത്തൈനി ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ആ സൂറത്ത് മുഴുവനായും, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഫലഖിൽ എന്തുണ്ട്, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് അസൂയക്കാരൻ അസൂയപ്പെടുമ്പോഴുള്ള ശറിൽ നിന്ന് രക്ഷ തേടുന്നു. ഇത് ശർഹ് ചെയ്തുകൊണ്ട് ഷെയ്ഖ് പറയുന്നു, ഇബ്നു അജൽ അസ്ഖലാനി റഹിമഹുള്ള പറയുന്നു, ഹാദാ ലാ യദുല്ലു അലൽ മൻഇ മിൻ അത്തഅവ്വുദി ബിഗൈരി ഹാതൈനി സൂറത്തൈൻ ഈ രണ്ട് സൂറത്തല്ലാത്ത മറ്റൊരു ദിക്റുമായും കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് തടയാനുള്ള തെളിവല്ല ഇത്. ബൽ മറിച്ച് യദുല്ലു അലൽ ഔലവിയത്തി മറ്റു ദിക്റുകളെക്കാൾ നാം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് അവ്വിദത്താനിക്കാവുന്നു എന്നത് തെളിയിക്കുന്ന ദിക്റാണിത് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, കൃത്യമായി അതിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് ഫത്വുൽ ബാരിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയതാണ്. ഇനി ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ് അദ്ദേഹം പറഞ്ഞു, ബൈന അന അസീറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ജുഹ്ഫ അൽജുഹ്ഫയിലൂടെ മദീനയുടെ പരിസരത്തുള്ള അൽജുഹ്ഫയിലൂടെ റസൂലിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കുന്നതിനിടയിൽ, അതേപോലെ വൽ അബ്വ അബ്വായിനും ജുഹ്ഫയ്ക്കും ഇടയിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ, ഇത് ഖശിയത്തിന റീഹുൻ വലുൽമത്തുൻ ശദീദ ഒരു കാറ്റ് ഞങ്ങളെ പൊതിഞ്ഞു ശക്തമായി ഇരുട്ട് വന്ന് ഭവിച്ചു. فجعل رسول الله صلى الله عليه وسلم يتعوذ بأعوذ برب الفلق وأعوذ برب الناس. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂറത്തുകൾ ഓതി മന്ത്രിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഉഖ്ബ, ഓ ഉഖ്ബ, തഅവദ് ബിഹിമ, നീ ഈ രണ്ട് സൂറത്തുകളുമായി ശരണം തേടിക്കൊള്ളണം. ഫമാ തഅവദ മുതഅവ്വിദും ബിമിസ്ലിഹിമ, നമുക്കുണ്ടാകാവുന്ന പ്രയാസങ്ങളിൽ ഈ രണ്ട് സൂറത്തുകളെക്കാൾ അഫ്ളലായ മറ്റൊന്ന് ശരണം തേടാനായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കണ്ണേറു പോലുള്ള ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രണ്ട് സൂറത്തുകൾ ഒന്നാം സ്ഥാനത്ത് വരുന്നതെന്ന് കാണാൻ സാധിക്കും. ഇനി ആയിഷ ബീബിയിൽ നിന്നുള്ള ഹദീസ്, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഅ്മുറുനി അൻ അസ്തർഖിയ മിനൽ ഐൻ, കണ്ണേറു വരാതിരിക്കാൻ വേണ്ടി മന്ത്രിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിരുന്നു. കണ്ണേറു വരുമ്പം മന്ത്രിക്കാനല്ല, വരാതിരിക്കാൻ. അപ്പൊ ആരും പ്രതീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. എപ്പോഴാണ്, ആർക്കാണ്, ഏത് വിഷയത്തിലാണ് നമ്മുടെ അസൂയ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കണ്ണേറിൽ നിന്നുള്ള മന്ത്രം നീ ഉരുവിടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിനോട് കൽപ്പിച്ചിരിക്കുന്നു. നബിയുടെ കൽപ്പനയാണ്. കണ്ണേർ ഒരു വ്യാജമായ സംഗതിയാണെങ്കിൽ നബി ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കണ്ണേർ സത്യമാണ്, അതുകൊണ്ട് നബി കൽപ്പിച്ചു. അപ്പൊ നമ്മൾ വാജിബ് എന്നതുപോലെ പ്രവർത്തിക്കേണ്ട കാര്യമാണ് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള മന്ത്രങ്ങൾ. അതിൽ നേരത്തെ പറഞ്ഞ സൂറത്തുകളും പഠിപ്പിക്കപ്പെട്ട സ്വഹീഹായി വന്നിട്ടുള്ള ഔറാദുകളും അദ്കാറുകളുമെല്ലാം നാം ഈ വിഷയത്തിൽ ഉരുവിടേണ്ടതുണ്ട് എന്നർത്ഥം. ഇത് ഞാൻ ഇപ്പോൾ വായിച്ച ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്ന് ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ സബഖതുൽ ഐൻ, വിധിയെ മറികടക്കുന്ന വല്ലതും ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ണേറായിരുന്നു വിധിയെ മറികടക്കുക. വൈദസ്തുസിൽതും ഫക്തസിലു, അതുകൊണ്ട് അവയവങ്ങൾ കഴുകിത്തരാൻ ആവശ്യപ്പെട്ടാൽ, വുളു ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ കുളി ആവശ്യപ്പെട്ടാൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ആ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഇൻഷാല്ലാ. അടുത്തത് അസ്മാ ബിൻതു ഉമൈസ് അന്നഹ ഖാലത്ത്, അസ്മായിൽ നിന്ന് നിവേദനം, അവർ പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ഇന്ന ബനീ ജാഫർ തുസീബുഹുമുൽ ഐൻ, ജാഫറിന്റെ മക്കൾക്ക്, അലി റളിയല്ലാഹുവിന്റെ സഹോദരന്റെ മക്കൾക്ക് പിന്നെ കണ്ണേർ ബാധിച്ചിട്ടുണ്ട് റസൂലെ. ജാഫർ അലിയുടെ മക്കളെ കുറിച്ച് കാണാൻ അവർക്ക് പലപ്പോഴും മഞ്ഞ നിറം വരിക, മുഖത്ത് ശരീരത്തിലൊക്കെ നിറം മാറി വരിക, അതുപോലെ ക്ഷീണം വരിക, മെലിഞ്ഞു പോവുക, അങ്ങനെയുള്ള പല പ്രയാസങ്ങളും എല്ലാ കുട്ടികൾക്കും മാറി മാറി. അവർ സുന്ദരന്മാരായ കുട്ടികളായിരുന്നു, അതുകൊണ്ട് ആരുടെയും കണ്ണ് അവരിലേക്ക് പതിയുമായിരുന്നു. അങ്ങനെ ജാഫറിന്റെ മക്കൾക്ക് കണ്ണേറ് ബാധിച്ചിരുന്നു, റസൂലല്ല പറയുന്നത്, അവർ തന്നെ പറയാണ് കണ്ണേറ് ബാധിച്ചിട്ടുണ്ട് എന്ന്. അഫനസ്തർഖീലഹും, ഞങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കട്ടെയോ, ഞങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി റുഖ്യ നടത്തി കൊടുക്കട്ടെയോ എന്ന് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ചെയ്തു കൊടുക്കണം. എന്നിട്ട് നബി നേരത്തെ പറഞ്ഞ വാചകം പറഞ്ഞു, ഫലൗ കാന ശൈഉൻ സാബഖൽ ഖദറ ലസബഖതുൽ ഐൻ, വല്ല സംഗതിയും കണ്ണ് പിന്നെ വിധിയെ മറികടക്കുമായിരുന്നുവെങ്കിൽ കണ്ണേറായിരുന്നു വിധിയെ മറികടക്കുക എന്ന് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും തുർമദി അദ്ദേഹത്തിന്റെ സുനനിലും ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള മറ്റൊരു നിവേദനം, അവർ പറഞ്ഞു, കാന യുഅ്മറുൽ ആഇനു ഫയതവല്ലഉ സുമ്മ യഗ്തസിലു മിൻഹുൽ മഅഇൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആരുടെ കണ്ണാണോ മറ്റൊരാളിൽ പതിച്ചത് അയാളോട് വുളു ചെയ്തു കൊടുക്കാനും, ആർക്കാണോ കണ്ണേറ് ഭവിച്ചത് അയാൾ ആ വുളു ചെയ്ത വെള്ളം കൊണ്ട് കുളിക്കാനും അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ ഒഴിക്കാനും കഴുകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണേറ് ബാധിക്കുമ്പോൾ രണ്ടാളുണ്ടാവും, ഒരാളുടെ കണ്ണ് രണ്ടാമത്തെ ആൾക്ക് ബാധിക്കുകയാണ്, ഒരാളുടെ നോട്ടം രണ്ടാമത്തെ ആളിൽ ബാധിച്ചു, രണ്ടാമത്തെ ആൾക്ക് പ്രയാസമുണ്ടായി. ഒന്നാമത്തെ ആൾക്ക് ആയിൻ എന്ന് പറയും, അയാളുടെ കണ്ണാണ് അപ്പുറത്തേക്ക് പോയത്, രണ്ടാമത്തെ ആൾക്ക് മഅൈൻ എന്ന് പറയും. അപ്പം ഈ കണ്ണ് ആരുടെ കണ്ണാണോ മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കിയത്, പ്രയാസമുണ്ടാക്കിയ വ്യക്തി മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും, ഇത് ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് പോലും സംഭവിക്കാം, മനഃപൂർവ്വം ഒരാളെ ദ്രോഹിക്കണമെന്ന അജണ്ടയില്ലാത്തവരിൽ നിന്ന് പോലും നമ്മൾ മറ്റൊരാളുടെ നേട്ടം കണ്ട അയാളുടെ ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാതെ നോക്കുകയും അതിൽ കൗതുകം കൂറുകയും ചെയ്യുന്ന പക്ഷം സംഭവിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ണേറ് ആരിൽ നിന്നുണ്ടായോ അയാൾ വുളുവിന്റെ അവയവങ്ങൾ കഴുകിക്കൊടുക്കണം. ആർക്കാണോ കണ്ണേറ് ബാധിച്ചത് എന്നിട്ട് ആ കഴുകിയ വെള്ളം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പിറകുവശത്തുകൂടെ ഒഴിക്കണം. ഇതാണ് വുളുവിന്റെ ഫളൽ പറഞ്ഞപ്പോൾ നമ്മൾ പരാമർശിക്കുന്ന വിഷയം. വ്യക്തമായി സംശയത്തിന് യാതൊരു പഴുതുമില്ലാത്തവണ്. ഇപ്പൊ ഞാൻ ഊതിയത് വായിച്ചത് അബൂദാവൂദിന്റെ സുനനിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ, സ്വഹീഹ് മുസ്ലിമിൽ സഹിൽ ബിനു ഹുനൈഫ് റളിയല്ലാഹു ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ്, നബി പുറപ്പെട്ടു. വസാറു മാഹു നഹ്വ മക്ക, അവരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ മക്കയുടെ നേരെ പുറപ്പെട്ടു. ഹത്താ ഇദാ കാനു ബിശബിൽ ഖറാർ മിനൽ ജുഹ്ഫ, മദീനയുടെ പരിസരത്തുള്ള അൽ ജുഹ്ഫയുടെ അടുത്ത് ഖറാറിന്റെ താഴ്വരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്നപ്പോൾ ഇഗ്തസല സഹ്ലു ബിനു ഹുനൈഫ്, സഹ്ലു ബിനു ഹുനൈഫ് കുളിച്ചു. വകാന റജുലൻ അബിയർ, സഹ്ലു ബിനു ഹുനൈഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെളുത്ത നിറമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹുസ്നൽ ജിസ്മി വൽ ജിൽദി, അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ ഹസനൽ ജിസ്മി വൽ ജിൽദി, അദ്ദേഹത്തിന്റെ ശരീരവും തൊലിയും അത് അഴകുള്ളതായിരുന്നു. ഫനദറ ഇലൈഹി ആമിറു ബിനു റബിയ, അപ്പോൾ അദ്ദേഹം കുളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക്, ആ സൗന്ദര്യമുള്ള ശരീരത്തിലേക്ക്, തൊലിയിലേക്ക് ആമിറു ബിനു റബിയ എന്ന് പറയുന്ന സഹോദരൻ നോക്കി. ആരാണ് അദ്ദേഹം? അഹു ബനി അദീ ബിനു കഅബ്, അദ്ദേഹം ബനു അദീയിലെ ഒരു വ്യക്തിയാണ്. വഹുവ യഖ്തസിൽ, അദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെ കുളിക്കുകയാണ്. അപ്പൊ രണ്ടാള് ഒരു യാത്രയിൽ ഒരു സ്ഥലത്തിരുന്ന് അടുത്തരത്തിന്ന് കുളിക്കുകയാണ്. കുളിക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളുടെ ശരീരത്തിന്റെ നഗ്നമായ ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ശർത്തഴിച്ച് ആ ശരീരം കാണുകയുണ്ടായി. ഫഖാല, ആ കണ്ട മാത്രയിൽ ആമിർ പറഞ്ഞു, എന്താ പറഞ്ഞത്? മാ റഅയ്തുക അൽയൗമി വലാ ജിൽദ മുഹബ്ബഅത്തിൻ, ഇതുപോലൊരു കാഴ്ച, ഇന്ന് കണ്ടതുപോലെ ഒരു കാഴ്ച ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു കന്യകയുടെ തൊലി പോലും ഇതുപോലുണ്ടാവില്ല. കന്യകയായ ഒരു പെൺകുട്ടിയുടെ തൊലി പോലും ഇത്രയും സൗന്ദര്യമുണ്ടാവുകയില്ല എന്ന് അദ്ദേഹം അത് കണ്ട മാത്രയിൽ പറഞ്ഞു. ഫലുബിത്തബി സഹിൽ, അത് കേൾക്കേണ്ട താമസം സഹിൽ ബോധം കെട്ടുവീണു. ബോധരഹിതനായ അദ്ദേഹം നിലംപതിച്ചു. ഫൗതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ഹല്ലക്ക ഫീ സഹിൽ, സഹിലിന് സംഭവിച്ചതിൽ വല്ല പരിഹാരവുമുണ്ടോ? ഇങ്ങനെ ഒരാൾ വാക്ക് പറഞ്ഞു, സഹിൽ ഇങ്ങനെ ബോധം കെട്ടുവീണു, സഹിലിന് അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ വല്ല പരിപാടിയുമുണ്ടോ? വല്ലാഹി മാ യർഫഉ റഅ്സഹു, അല്ലാഹു ആണ് അയാൾ തല ഉയർത്തുന്നില്ല, അയാൾ പൊങ്ങുന്നില്ല, ബോധം കെട്ട് അവിടെ തന്നെ കിടക്കണം എന്ന് പറഞ്ഞു. വമാ യുഫീഖ്, അദ്ദേഹത്തിന്റെ ബോധം തെളിയുന്നുമില്ല. അപ്പൊ ബോധം തെളിയാൻ ആവശ്യമായ സാധാരണ ചെയ്യുന്ന ചില പണികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബോധം തെളിയുന്നില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് റസൂലിനോട് ചോദിച്ചു. ഖാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഹൽ തത്തഹിമൂന ഫീഹി മിൻ അഹദിൻ, ഏതെങ്കിലും ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇന്ന ആള് കാരണമായിട്ടാണ് ഇദ്ദേഹത്തിന് കണ്ണേറ് ബാധിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ കണ്ണേറിനെ പറ്റി അവർക്ക് ആർക്കും സംശയം പോലുമില്ല, കണ്ണേറാണെന്ന് അവർക്ക് ഉറപ്പാണ്. അത് റസൂല് കണ്ടിട്ട് അദ്ദേഹത്തിന് നുബുവത്തിന്റെ അടിസ്ഥാനത്തിൽ വഹി കിട്ടി മനസ്സിലാക്കിയതല്ല, ജീവിതത്തിന്റെ നിത്യാനുഭവങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം റസൂൽ അല്ല പറയുന്നത് അദ്ദേഹത്തിന് കണ്ണേറ് ബാധിച്ചു എന്ന്, കൂടെയുള്ളവരാണ് പറയുന്നത്. അപ്പൊ റസൂൽ ചോദിക്കുന്ന എന്താണ്? ആരുടെ കണ്ണാണ് ഇവനിൽ പതിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹീ മുസ്ലിമിൽ ഹദീസാണ്, സ്വഹീ അല്ലാത്ത ഒരു ഹദീസും സ്വഹീ മുസ്ലിമിൽ ഇല്ല എന്ന് നമുക്കറിയാം. എന്നിട്ട് എന്താ പറയുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അവരെല്ലാവരും പറഞ്ഞു, സംശയമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഖാലു നളറ ഇലൈഹി ആമിർ ബിനു റബിയ, അപ്പം അവർ പറഞ്ഞു, എന്താ നബി ആമിർ ബിൻ റബിയയിലേക്ക് നോക്കി. ആരുടേതാണ് ബാധിച്ചതെന്ന് ചോദിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന ആമിറിന് അരികിലേക്ക് നോക്കി. ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിറൻ, റസൂൽ ആമിറിനെ വിളിച്ചു. ഫതഗയ്യല അലൈഹി, ആമിറിനോട് കോപിച്ചു. ആമിറിന്റെ കണ്ണേറ് ബാധിച്ചതിന്റെ പേരിൽ ആമിറിനോട് റസൂൽ കോപിച്ചു. വഖാല, എന്നിട്ട് റസൂൽ ചോദിച്ചു, എന്താ ചോദിച്ചത്? അലാമ യഖ്തുലു അഹദുക്കും അഖാഹു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ സഹോദരനെ കൊന്നുകളയുകയാണോ? മരണം വരെ സംഭവിക്കാം എന്നർത്ഥം. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊന്നുകളയുകയാണോ? അപ്പൊ ഈ കൗതുകം കണ്ടാൽ കൗതുകം കൂറുക എന്നുള്ളത് നിസ്സാരമായൊരു സംഗതിയല്ലെന്ന് മാത്രമല്ല, അത് കുറ്റകരമായ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, അലാമ യഖ്തുലു അഹദുക്കും അഖാഹു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ എന്തിന്റെ പേരിലാണ് കൊന്നുകളയുന്നത്? ഹല്ലാ ഇദാ റഅയ്തമാ യൂജിബുക ബറക്ത, നിങ്ങൾക്ക് നിങ്ങളെ കൗതുകപ്പെടുത്തുന്ന, വിസ്മയിപ്പിക്കുന്ന വല്ല കാഴ്ചയും കണ്ടാൽ നിങ്ങൾക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടായിരുന്നുവോ? ബാറക്കല്ലാഹു ഫീ എന്ന് പറഞ്ഞുകൂടായിരുന്നു, ബാറക്കല്ലാഹു ഫീക്, അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലക്, അതല്ലെങ്കിൽ തബാറക്കല്ലാ, മാഷാ അല്ലാ എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ നമ്മുടെ സഹോദരന്മാരിൽ കൗതുകകരമായ, നമുക്ക് കൗതുകം ജനിപ്പിക്കുന്ന, അസൂയാവഹമായ വല്ല സംഗതിയും കണ്ടാൽ സാധാരണ മനുഷ്യരാണ് കൗതുകമുണ്ടാകും. കൗതുകത്തിന്റെ വാക്കുകൾ അവർ വരും. പക്ഷേ മുഅ്മിനുകളായതുകൊണ്ട് നമ്മൾ ശീലിക്കണം, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശീലിക്കണം. നിരന്തരമായി മറ്റുള്ളവർക്ക് ഖൈറുണ്ടാകുമ്പോൾ, അവരിൽ സന്തോഷം കാണുമ്പോൾ അവർക്ക് വേണ്ടി ബറക്കത്തിനായി പ്രാർത്ഥിക്കണം. അല്ലെ, കല്യാണം കഴിക്കുമ്പോൾ ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? ബാറക്കല്ലാഹു ലക്. ഏറ്റവും കൂടുതൽ അസൂയ വരാവുന്ന ഒരു സന്ദർഭമാണ് കല്യാണം. അല്ലെ, രണ്ട് ചെറുപ്പക്കാരായ ആളുകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പം പല ആളുകൾക്കും പല കാരണങ്ങളാലുള്ള അസൂയ എങ്ങനെ കടന്നു വരും? മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. ആ അസൂയയിൽ നിന്നും അതിന്റെ ദോഷത്തിൽ നിന്നും അവരുടെ കണ്ണുകളിൽ നിന്നും ദമ്പതികളെ രക്ഷപ്പെടുത്താനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകും ഫി ഖൈർ. ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ കണ്ട കാഴ്ച കാണേണ്ടി വരുമായിരുന്നില്ല. ഖദറല്ലാ. പക്ഷേ അത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യണം? സംഭവിച്ചുപോയി, ഇനി എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി സുമ്മ ഖാല ലഹു, പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇഖ്തസിൽ ലഹു, നീ അദ്ദേഹത്തിന് വേണ്ടി കുളിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കഴുകിക്കൊടുക്കണം. ഇവിടെ വുളു ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്നങ്ങനെ നബിയുടെ കൽപ്പന പ്രകാരം ഫഗസല വജ്ഹഹു വയദൈഹി വമിർഫഖൈഹി വറുക്ബതൈഹി വഅത്രാഫ റിജ്ലൈഹി വദാഖിലത ഇസാരിഹി ഫീ ഖദഹിൻ. എന്നിട്ട് ഒരു പാത്രമെടുത്ത് ഒരു ചട്ടി എടുത്തിട്ട് അദ്ദേഹം ഉളുവിന്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി കഴുകി കൊടുത്തു. ഉളുവിന്റെ അവയവങ്ങൾ കൈ കഴുകിയും മുഖം കഴുകിയും അതേപോലെ തന്നെ കൈയിന്റെ മുട്ടുകൾ കഴുകിയും അതിനു പുറമെ കാലിന്റെ മുട്ടുകൾ കഴുകിയും പിന്നെ കാലിന്റെ രണ്ട് അറ്റങ്ങളും കഴുകി. അതുകൊണ്ടാണ് കുളി എന്ന് ഉപയോഗിച്ചത്. ഉളുവിന്റെ പുറമെ കാലിന്റെ മുട്ടുകളും കഴുകിയിട്ടുണ്ട്. അതിനു പുറമെ അദ്ദേഹം ധരിച്ച വസ്ത്രത്തിന്റെ ഉടുക്കുന്ന ഭാഗം, ഉടുതുണിയുടെ കോന്തല ഭാഗമുണ്ടല്ലോ, ഉടുക്കുന്ന ശരീരത്തിലേക്ക് സ്പർശിച്ചു നിൽക്കുന്ന തുണിയുടെ ഭാഗം, ആ തുണിയുടെ ഭാഗവും അദ്ദേഹം കഴുകി. സ്വന്തം ഉടുത്ത, ആരുടെ കണ്ണാണോ ബാധിച്ചത് അയാൾ ഉടുത്ത ഭാഗം, ആ മൂലയുടെ ഭാഗം, അത് ഞങ്ങളുടെ നാട്ടിൽ കോന്തല എന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നത്, തുണി ഉടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗവും അദ്ദേഹം എന്ത് ചെയ്തു? കഴുകി. അപ്പോൾ ഒളുവിന്റെ അവയവങ്ങൾ ഒരു ചട്ടിയിലേക്കാണ് കഴുകുന്നത്. മുഖം കഴുകി, കൈ കഴുകി, മുഖം കഴുകി, പിന്നെ മുട്ടുവരെ കഴുകി, അതേപോലെ കാലിന്റെ മുട്ടുകൾ കഴുകി, കാൽപാദങ്ങൾ കഴുകി. ഈ കഴുകുന്ന വെള്ളമെല്ലാം എങ്ങോട്ടാണ്? ഒരു വലിയ ചട്ടിയിലേക്ക്, ഒരു പാത്രത്തിലേക്കാണ്. എന്നിട്ട് താൻ ഉടുത്ത തുണിയുടെ ശരീരത്തോട് സ്പർശിച്ചു നിൽക്കുന്ന മുകൾ ഭാഗം, ആ കുത്തുന്ന ഭാഗമുണ്ടല്ലോ, അതും എന്ത് ചെയ്തു? വെള്ളമെടുത്ത് കഴുകിയിട്ട് ഈ ചട്ടിയിലേക്ക് പിഴിഞ്ഞു. എന്നിട്ടോ യസുബ്ബുഹു റജുലുൻ അലാ റഅ്സിഹി വളഹരിഹി മിൻ ഖൽഫിഹി. ഒരാൾ വന്നിട്ട് ആ ചട്ടിയിലെ വെള്ളമെടുത്ത് കണ്ണേറു ബാധിച്ച വ്യക്തിയുടെ തലയിലൂടെ ഒഴിച്ചു, മുതുകിലൂടെ ഒഴിച്ചു, പിൻഭാഗത്തു നിന്നും അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ തലയിലൂടെ ഈ വെള്ളമൊഴിച്ചു. തലയുടെ പിന്നിൽ മുതുക് നനയുന്ന രൂപത്തിൽ, തല നനയുന്ന രൂപത്തിൽ ആ ചട്ടിയിൽ നിന്ന് വെള്ളമെടുത്തു ഒഴിച്ചു. ഇത് ഖിയാമത്ത് നാളെ വരെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സഹലിനു വേണ്ടി മാത്രമായി ഇറങ്ങിയ നിയമമല്ല. ഇതിങ്ങനെയാ, എന്താണ് ഞങ്ങൾക്ക് ഇത്തരമൊരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്, ചെയ്യാനായിട്ട് വല്ലതുമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പിറകിൽ നിന്ന് തലയിലൂടെ മുതുകിലൂടെ ആ വെള്ളം ഒഴിക്കുകയുണ്ടായി. യുക്ഫിഉൽ ഖദഹ വറാഅഹു, എന്നിട്ട് ആ പിന്നെ ആ പാത്രം എന്ത് ചെയ്ത്? അദ്ദേഹത്തിന്റെ പിന്നിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഫഫഅല ബിഹി ദാലിക് ഫറാഹ സഹലുൻ മഅ അന്നാസ്. അത് അത്രേ ചെയ്തിട്ടുള്ളൂ. അതോടുകൂടി എന്താ സംഭവിച്ചത്? സഹല് റാഹത്തായി, സഹല് എഴുന്നേറ്റു, ജനങ്ങളുടെ കൂടെ അദ്ദേഹം നടന്നുപോയി. ആ വൈകുന്നേരം തന്നെ അവരുടെ കൂടെ നടന്നുപോയി. ലൈസ ബിഹി ബഗ്സുൻ, അദ്ദേഹത്തിനൊരു അസുഖവും ഉണ്ടായില്ല, ഒരു രോഗവും ഇല്ലാത്തയാളെപ്പോലെ സഹല് എഴുന്നേറ്റ് പോയി. ഇതാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചികിത്സ. ഇത് ഇമാം അഹ്മദിന്റെ മുസ്നദിലും ദീർഘമായി ഇതേ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരുപാട് റിപ്പോർട്ടുകൾ ഈ സംഭവം വിവരിക്കുന്ന നിരവധി ഹദീസുകൾ ധാരാളം പരമ്പരകളിലൂടെ ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, മാലിക് ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സ്വഹാബികളിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ജാബിർ റളിയല്ലാഹു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി ബഅദ ഖലാ ഇല്ലാഹി വഖദരി. എന്റെ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ ഖലാഉം ഖദറും കഴിഞ്ഞാൽ മരണം സംഭവിക്കാനുള്ള ഏറ്റവും കൂടുതലായ കാരണം എന്താണ് എന്നറിയാമോ? ബിൽ അംഫുസ്, നഫ്സുകളാണ്. അതായത് ബിൽ ഐൻ, ഐനാണ് കണ്ണേറാണ്, കണ്ണേറിനാണ് നഫ്സ് എന്ന് പറഞ്ഞത്. കണ്ണേറിന് ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ്. അപ്പൊ കണ്ണേറ് മാത്രമല്ല, കണ്ണേറ് എന്നുള്ളത് പൊതുവായിട്ട് പറയുന്ന ഒരു സംഗതിയാണ്, കണ്ണിന് മാത്രമല്ല, ചിലപ്പോൾ നാവിനായിരിക്കും. അതാ നഫ്സ് എന്ന് ഉപയോഗിച്ചാൽ എല്ലാറ്റിനും വരും. ചിലരുടെ നാവിന്റെ പരാമർശം, നമ്മുടെ നാട്ടിൽ കരിനാക്ക് എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? അത് നാക്കിന്റെ കറുപ്പ് നോക്കിയിട്ടല്ല. ചില ആളുകൾ ചില നേരത്ത് പറയുന്ന വാക്ക് ഇവിടെ സംഭവിച്ചതും കണ്ണിനേക്കാളേറെ നാവാണ്. ഇവിടെ എന്താണ്, ആമിർ റളിയല്ലാഹുവിന്റെ നാവാണ് പ്രശ്നമായത്. അദ്ദേഹം നാവുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു, അതിന്റെ മുന്നോടിയായി കാണലുണ്ടായി, തൊട്ടു പിന്നാലെ ഒരു വാക്കും വന്നു. അപ്പൊ നാക്കുകൊണ്ട്, നാക്കേറെന്ന് പറയും ചില ആളുകൾ, പല പേരും പറയും. അതൊക്കെ സംഭവിക്കാം. ഒരാളുടെ നാക്കുകൊണ്ട് വിപത്തുണ്ടാകും, ഒരാളുടെ കണ്ണുകൊണ്ട് വിപത്തുണ്ടാകും. അത് അള്ളാഹു നിർണയിച്ചതാണ്. രോഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാൻ പല കാരണങ്ങൾ, അള്ളാഹു നിശ്ചയിച്ച സബബുകൾ പലതുണ്ട്. ബാക്ടീരിയകളും വൈറസുകളും മാത്രമല്ല, ആ കൂട്ടത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സബബുകളിൽ ഒന്നാണ് ഇത്തരം വാക്കുകൾ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ കൗതുകം കൂറി സംസാരിക്കുമ്പോൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശീലിക്കണം, അത് നമ്മൾ പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഊസീകും സാനിയം വഇയായി ബിതഖ്വല്ലാ. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം വിശുദ്ധമാക്കണം എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. ലജ്ന ദായിമയുടെ ഫത്വയിൽ കണ്ണേറ് ബാധിച്ച ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ച ഹദീസ്, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല, ആ ഹദീസ് കേൾപ്പിച്ചുകൊണ്ടാണ് അവർ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ മറുപടി നൽകിയത്. വൈദ ആലിമ അന്ന ഇൻസാനൻ അസാബഹു ബി ഐനിഹി ഔ ശക്ക ഫി ഇസാബതിഹി ബി ഐനി അഹദിൻ. ഒരാൾക്ക് കണ്ണേറ് ബാധിച്ചാൽ, ഇനി ബാധിക്കണ്ട, ബാധിച്ചു എന്ന സംശയം നിങ്ങൾക്ക് തോന്നിയാൽ, ഫൈന്നഹു യുഅ്മറുൽ ആയിനു അൻ യഖ്തസില ലി അഖീഹി, തന്റെ സഹോദരനോട് കണ്ണേറ് ബാധിച്ചവൻ ആവശ്യപ്പെടണം എന്ത്, അല്ലെങ്കിൽ അവനു വേണ്ടി ആവശ്യപ്പെടണം ആളെ മനസ്സിലാവുകയാണ് എങ്കിൽ. എന്നിട്ട് ഇനി ആളെപ്പറ്റി സംശയമുണ്ടെങ്കിൽ പോലും നമുക്ക് ആവശ്യപ്പെടാം, നമ്മുടെ അങ്ങനെയാൾ ആവശ്യപ്പെട്ട് നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഫയഹ്ലുറുലഹു, എന്നിട്ട് ഫയഹ്ലുറുലഹു, അവനു വേണ്ടി ആ കൊണ്ടുവരണം. എന്തിനെ, ഇനാ അംബിഹിമ, വെള്ളമുള്ള ഒരു പാത്രം കൊണ്ടുവരണം. ഫയദുഖുലു കഫഹു ഫീഹി, എന്നിട്ട് തന്റെ കൈപ്പടങ്ങൾ അതിലേക്ക് പ്രവേശിപ്പിക്കണം. ഫയതമൽമലു സുമ യമുജ്ജുഹു ഫിൽ ഖദഹി, അവൻ ആ പാത്രത്തിൽ വാകുപ്പിളിക്കണം. വയഗ്സിലു വജ്ഹഹു, അവന്റെ മുഖം കഴുകണം. ഫിൽ ഖദഹി, ആ പാത്രത്തിലേക്ക്. സുമ യദുഖുലു യദഹുൽ യുസ്ര, പിന്നീട് ഫയസുബ്ബു അലാ റുക്ബത്തിഹിൽ യുംന, എന്നിട്ട് അവന്റെ ഇടത് കൈയിൽ വെള്ളമെടുത്തിട്ട് വലത് മുട്ട ഉള്ളൊഴിക്കണം. ഫിൽ ഖദഹി, പിന്നീട് തിരിച്ച് സുമയദുഖുലി യദഹുൽ യുംന ഫയസുബ്ബു അലാ റുക്ബത്തി, ആദ്യം ഇടത്തെ കൈയിൽ വെള്ളമെടുത്ത് വലത്തെ കൈ കഴുകണം, വലത്തെ കൈയിൽ വെള്ളമെടുത്ത് ഇടത്തെ കൈ കഴുകണം, മുട്ടുവരെ കഴുകണം. സുമയദുഖുലി യദഹുൽ യുംന ഫയസ്, എന്നിട്ട് അതിനുശേഷം സുമയഗ്സുലു ഇസാറഹും, അവന്റെ വസ്ത്രം കഴുകണം. എന്ന് പറഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗം, ആ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന ഭാഗം കഴുകണം. സുമയസുബ്ബു അലാ റസില്ലദീ തുസീബുഹുൽ ഐൻ, എന്നിട്ട് ആർക്കാണോ കണ്ണേർ ബാധിച്ചത് അയാളുടെ തലയിലൂടെ ഒഴിക്കണം. മിൻ ഹൽഫിഹി, അയാളുടെ പിന്നിൽ നിന്ന്. സ്വബ്ബത്തൻ വാഹിദത്തൻ, ഒരൊറ്റ ഒഴിക്കൽ, ആ പാത്രം ഒന്നാകെ എടുത്തിട്ട് വെള്ളം ഒന്നാകെ ഒരൊഴിക്കൽ ഒഴിക്കണം. അങ്ങനെയാണ് ഹദീസിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഫയുബ്ര ഉബിഇദിനില്ല, അള്ളാഹുവിന്റെ അനുമതി അനുസരിച്ച് ആ രോഗം ശിഫയാകും. കണ്ണേർ ബാധിച്ചതാണ് പ്രശ്നമെങ്കിൽ അതോടുകൂടി ശിഫയാകും എന്നാണ് ലജ്നദായിമ നേരത്തെ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതിന് ഫത്വ നൽകിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഒരു സഹോദരൻ തന്റെ തോട്ടത്തിലേക്ക് കയറി അഹങ്കാരത്തോടുകൂടി കയറി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സൂറത്തുൽ കഹ്ഫിൽ, അതുപോലെ വേറെയും സംഭവങ്ങൾ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെന്നെന്താണ്, വളരെ അദ്ദേഹത്തിന് സ്വന്തം തന്നെ, വേറെ ഒരാളെ കണ്ണല്ല, അയാളുടെ സ്വന്തം കണ്ണ് തന്നെ. അയാൾ എന്താണ് വളരെ കൗതുകത്തോടുകൂടി, എന്റെ ഏറ്റവും നല്ല വിളവാണ് എന്റെ തോട്ടത്തിലുണ്ടായിരിക്കുന്നത്, ഞാനത് ഉടനെ കൊയ്തെടുക്കുമെന്നുള്ള അഹങ്കാരത്തോടുകൂടി അയാൾ ആ തോട്ടത്തിൽ കയറി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്നും കാണാനില്ല അല്ലേ. അസ്ബഹ കഫൈഹി യുഖല്ലിബു അലാ കഫൈഹി എന്നാണ്, അയാൾ അയാളുടെ കൈ മലർത്തുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു, ആ തോട്ടം നശിച്ചുപോയി. അയാളുടെ തന്നെ, ഒരാൾക്ക് സ്വന്തം തോട്ടത്തെക്കുറിച്ചുണ്ടായ കൗതുകമാണ് അതിനെ നശിപ്പിച്ചത്. അപ്പൊ ആ ഖുർആൻ പറഞ്ഞെന്നറിയോ, വലൗലാ ഇദ്ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാ, നീ എന്തുകൊണ്ട് നിന്റെ തോട്ടത്തിലേക്ക് കയറിയപ്പോൾ മാഷാ അല്ലാ എന്ന് പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ വിളവിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ കൗതുകപ്പെട്ടുകൊണ്ടോ, എന്റെ തോട്ടത്തിലുണ്ടായതുപോലെ വേറെ ആർക്കുണ്ടായിട്ടില്ല, കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് എന്ന് ആ ഒരു വാക്ക്, സ്വന്തം തോട്ടത്തെ തന്നെ അള്ളാഹു ആ കണ്ണേറുകൊണ്ട് അല്ലെങ്കിൽ ആ നാവേറുകൊണ്ട് നശിപ്പിച്ച ഒരു കാഴ്ച നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ കാണാം. നമ്മൾ വെള്ളിയാഴ്ച മിക്കവാറും ഓതാറുള്ളതല്ലേ. അപ്പൊ എന്താ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് മാഷാ അല്ലാ എന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം നേട്ടങ്ങളിൽ പോലും കൗതുകം തോന്നിയാൽ എന്താ വേണ്ടത്, മാഷാ അല്ലാ എന്ന് പറയാനാണ് പഠിക്കേണ്ടത്. ഖുൽ തമാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവിനല്ലാതെ ശക്തിയില്ല എന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ചോദ്യം. ഇനി സഈദ് അബു സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, അന്ന ജിബ്രീൽ അത്ത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ജിബ്രീൽ നബിയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ് ഇസ്തകൈത, നിനക്ക് വല്ല അസുഖവും ബാധിച്ചിട്ടുണ്ടോ? ഫഖാല നഅം, അതെ. ഖാല ബിസ്മില്ലാഹി അർഖീഖ്, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ നിന്നെ മന്ത്രിക്കുന്നു. മിൻ കുല്ലി ശൈഇൻ യുദീഖ്, നിനക്ക് ദ്രോഹമായി ഭവിക്കുന്ന എല്ലാ കാര്യത്തിലും ഞാൻ നിന്നെ മന്ത്രിക്കുന്നു. മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും അതേപോലെ നേരത്തെ പറഞ്ഞ നഫ്സിൽ നിന്നും അത്തരം ദുരിതങ്ങളിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു. അല്ലാഹു യസ്ഫീക്, അല്ലാഹു നിനക്ക് ശിഫ നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീഖ്. ഇതും സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളതാണ്. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ദിക്റുകളിൽ, റുഖയകളിൽ പഠിപ്പിക്കപ്പെട്ടതാണ് ബിസ്മില്ലാഹി അർഖീഖ്. മിൻ കുല്ലി ശൈഇൻ യുദീഖ് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യസ്ഫീക് ബിസ്മില്ലാഹി അർഖീഖ് എന്നുള്ള ദിക്ർ എന്ന് കാണാൻ സാധിക്കും. ഇത്തരം ധാരാളം ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മക്കളായിട്ടുള്ള ഇസ്മായിൽ അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് അലൈഹിസ്സലാമിനും കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനായി മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനെ പഠിപ്പിച്ച പിന്നെ ദിക്റാണ് എന്ത്? ഔദു ബി കലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിം വഹാമ്മ വമിൻ കുല്ലി ഐനില്ലാമ്മ. ഔദു ബി കലിമാത്തില്ലാഹി തമ്മ, അള്ളാഹുവിന്റെ പരിപൂർണമായ വാക്യങ്ങൾ കൊണ്ട് ഞാൻ അള്ളാഹുവോട് രക്ഷ ചോദിക്കുന്നു. എന്തിൽ നിന്ന്? മിൻ കുല്ലി, ഔദു ബി കലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിം വഹാമ്മ, എല്ലാ ശൈത്വാനിൽ നിന്നും വിഷത്തിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ കുല്ലി ഐനില്ലാമ്മ, ആക്ഷേപകരമായ കണ്ണേറിൽ നിന്നും രക്ഷ തേടുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കണ്ണേറ് തട്ടാതിരിക്കാൻ അവരെ നമ്മൾ അടുത്തു വെച്ച് നമ്മൾ ഇത് മന്ത്രിച്ചു കൊടുക്കണം. ഒഴിയുദുക്കുമ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ മന്ത്രം നൽകിയത്. അപ്പൊ ഇതുപോലുള്ള ധാരാളം മതകൾ, ബിസ്മില്ലാഹി അല്ലദി ലാ യദുർറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, രാവിലെയും വൈകുന്നേരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൂന്ന് തവണ പതിവായി നിർവഹിച്ചിരുന്ന ദിക്റാണ്. ഇത് നിർവഹിച്ചാൽ ലം യദുറഹു ഷൈ എന്നാണ്, അവനെ യാതൊരു ദോഷവും ബാധിക്കാൻ പോകുന്നില്ല. മറ്റ് ചിലയിടത്തും അപ്രതീക്ഷിതമായി വരുന്ന ദ്രോഹങ്ങളും ദോഷങ്ങളും അവനിൽ വരാൻ പോകുന്നില്ല എന്നാണ്. കണ്ണേറിൽ നിന്നും മറ്റു ദോഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകാൻ ഈ ദിക്റുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല കാരണമാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഖുർആൻ ശിഫയാണ്. ഖുർആനിലെ ഏത് ആയത്തുകൾ പാരായണം ചെയ്യുന്നതും അല്ലേ? വനുനസ്സുലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ, ഖുർആനിൽ നിങ്ങൾക്ക് ശിഫ ഇറക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഖുർആൻ ആയത്തുകൾ കൊണ്ട് മന്ത്രിക്കുക എന്നുള്ളതാണ് നമുക്ക് മറ്റൊന്ന് ചെയ്യാനുണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഫുസു അലാ നഫ്സിഹി ഫിൽ മർദി അല്ലദീ മാത ഫീ ബിൽ മുഅബ്ബിദാത്. നബി സല്ലല്ലാഹു അലൈഹി സ്വലാം താൻ മരിക്കാൻ കിടക്കുന്ന രോഗത്തിൽ ഈ മുഅബ്ബിദത്തുകൾ ഊതിക്കൊണ്ട് അദ്ദേഹം അത് ഊതി തന്റെ ശരീരത്തിൽ തടവാറുണ്ടായിരുന്നു. ഫലമ്മാ സഖുല കുന്തു അൻഫിസു അലൈഹി ബിഹിന്ന, നബിക്ക് സ്വയം ഊതി ഊതാനൊക്കെ ഭാരമായ സമയത്ത് നബിയുടെ കൈ പിടിച്ച് ഞാൻ ആ കയ്യിൽ ഞാൻ ഊതി നബിക്ക് മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വാംസഹു ബിയദി നഫ്സിഹി ബിബറക്കത്തിയ, നബിയുടെ കയ്യിലേക്ക് ഞാൻ ഊതാനുള്ള കാരണം ആ കൈയിന്റെ ബറക്കത്ത് കാരണമാണ്. നബിയുടെ കൈക്കുള്ള ബറക്കത്ത് കാരണമായി അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഞാൻ ഊതുകയും എന്നിട്ട് നബിക്ക് തടവിക്കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഏത് ദോഷവും രോഗവും അള്ളാഹുവിന്റെ വിധിക്കനുസരിച്ച് തന്നെയാണ്. കണ്ണേറും അള്ളാഹിന്റെ വിധിയെ ലംഘിക്കുന്ന കാര്യമല്ല, വിധിക്കനുസരിച്ച് തന്നെയാണ് വരുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാം. സൂറത്ത് യൂസുഫിലാണ് രണ്ടും പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ഒരു സ്വപ്നം കണ്ടു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരുന്ന വലിയൊരു അത്ഭുതത്തെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടു. അത്തരം സ്വപ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാം, പക്ഷേ അസൂയക്കിടവരാനെടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പറയാതിരിക്കല നല്ലത്. ലാ തഖ്സുസു റുയാക അലാ ഇഖ്വതിക്, നിന്റെ സ്വപ്നത്തെക്കുറിച്ച് നിന്റെ സഹോദരങ്ങളോട് നീ പറയരുത്. ഫയഖീദൂലക കൈദ, അവർ നിനക്കെതിരെ കുതന്ത്രം പ്രയോഗിച്ചേക്കാം. ഇന്ന ഷൈത്താനൽ ഇൻസാനി അദുവ്വു മുബീൻ, ഷൈത്താൻ മനുഷ്യന് വ്യക്തമായ ശത്രുവാണ് എന്ന് പറയുന്നത് കാണാം. മറ്റൊന്ന്, അവർ അയൽനാട്ടിലേക്ക് ഈജിപ്തിലേക്ക് ധാന്യങ്ങൾ ശേഖരിക്കാനായി യഖൂബ് അലൈഹിസ്സലാമിന്റെ മക്കൾ, യൂസുഫ് അലൈഹിസ്സലാം അവിടെയുണ്ട്, അവർക്കത് അറിയില്ല, അവർ അങ്ങോട്ട് യാത്ര പോകുമ്പോൾ തന്റെ മക്കളോട് യഖൂബ് അലൈഹിസ്സലാം പറയുന്നുണ്ട്, യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ, എന്റെ മക്കളെ ഒരേ വാതിലിലൂടെ നിങ്ങൾ ആ നാട്ടിലേക്ക് കടക്കരുത്, നാട്ടിലേക്ക് നിങ്ങൾ ഒരേ വാതിലൂടെ നിങ്ങൾ കടക്കരുത്. മക്കളും നല്ല ആചാന ബഹുക്കളായ സുന്ദരന്മാരായ ആരോഗ്യമുള്ളവരായ ആരോഗ്യ ദൃഢഗാത്രായ അദ്ദേഹത്തിന്റെ മക്കളെല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ ആളുകൾ കണ്ണുവീഴും. ആരോഗ്യമുള്ള 10 മക്കൾ ഒരുമിച്ച് ഇങ്ങനെ കടന്നു വരുമ്പം മറ്റുള്ളവരുടെ കണ്ണേർ വെട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വദുഹുലൂമിന അബ്വാബി മുതഫരിഖ, നിങ്ങൾ ആ നാട്ടിലേക്ക് പല വഴികളിലൂടെ പല വാതിലുകളിലൂടെ നിങ്ങൾ ആ നാട്ടിലേക്ക് കടക്കണം. വമാ ഊനിയൻകും മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും വരാനുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് ധന്യനല്ല, എനിക്കത് തട്ടി നീക്കാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് അവരെ പല വഴിയിലൂടെ പറഞ്ഞേക്കുമ്പോഴും ആ ആയത്തിന്റെ തഫ്സീറിലൊക്കെ നമുക്ക് കാണാം കണ്ണേറിനെയായിരുന്നു അദ്ദേഹം ഭയപ്പെട്ടത്. മുഴുവൻ മുഫസ്സുകളും ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കം, കണ്ണേറ് സത്യമാണ്. ബറക്കത്തിന് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒന്നാമത്തെ പരിഹാരം. രണ്ടു, വരാതെ സൂക്ഷിക്കാനായിട്ട് പതിവായ ദിക്റുകൾ, പ്രത്യേകിച്ച് മുഅബ്ബിദത്തെയും അത് നമ്മൾ നിലനിർത്തണം. നമ്മുടെ കുട്ടികൾ അത് ശീലിപ്പിക്കണം, കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على اطاعتك. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. وصلى الله على محمد وعلى آل محمد.